അചയണപാലം നാഥ എന്നെ നിനക്കു സുഗന്ധമദ അർപ്പിപ്പാനും കൃപ ചെയ്ത പരക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യവതിലും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ഒന്നും വരുവാനിരിക്കുന്നതിനുമായി ഒരു കാണപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ലോകവേദി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളെ പേര് അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ുന്നു ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദർഗലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നിവർക്കും അറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ. ദൈവമായ കർത്താവെ, പകല സമയത്തെ ധ്യാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകൾ ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും നിന്റെ തിരുമുമ്പാകെ നിത്യസ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച ക്രോയ്ക്കായി അതിനെ സ്തുതിക്കുന്നു. തമ്പുരാനെ, അവിടുത്തെ തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളൊക്കെയും ഏറ്റവും അനുഗ്രഹകരമായി തീരുമാറാകണമേ. തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെയും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണമേ. തിരുമുമ്പാകെ ഞങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ബോധപൂർവമുള്ള ഞങ്ങളുടെ ശ്രമങ്ങളൊക്കെയും കർത്താവെ പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയും മാർഗവും ആയി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് തുണയാകുമാറാകണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ അവിടുന്ന് വരും തലമുറയ്ക്ക് ഉതകുന്ന രീതിയിൽ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കുമാറാകണമേ. അവിടുത്തെ തിരുവചനത്തിന്റെ രഹസ്യങ്ങളെ പഠിക്കുവാനും അവിടുത്തെ സഭയുടെ ചിട്ടവട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഈ സമയം ഏറ്റവും വിലയേറിയതാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരുടെയും മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കുമാറാകണം. ഇന്നത്തെ പഠന ക്ലാസ്സിനെയും അതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം മനസ്സോടുകൂടി ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും കൂടുതൽ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ ഹൃദയങ്ങളോടുകൂടി അവിടുന്ന് പെരുമാറണമേ. തമ്പുരാനെ, നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ ഞങ്ങൾ സ്വീകരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും 30, 60, 100 മേനിയായി ഫലം കഴിക്കുവാൻ്റെ കോണം അവിടുന്ന് കൃപയറുമാറാകണമേ. ഞങ്ങൾ നിനക്കും എന്റെ ഏകജാതനത്തിന്റെ പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? അത് നമുക്ക് നേരത്തെ ക്ലാസ് തുടങ്ങാം.
ക്ലാസ് അവസാന അനൗൺസ്മെന്റ് അവസാനം പറയാം.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മർദ്ദമറിയും സമാജത്തിന്റെ പ്രവർത്തകരെ, നമ്മൾ ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുമുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിവരങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. വി ഷെയർഡ് ഓൾമോസ്റ്റ് ഓൾ ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് മാരേജ് ഫ്രം ഓൾമോസ്റ്റ് ഓൾ ദ
സ്ട്രെയിൻസ്, അതിന്റെ സോഷ്യോളജിക്കൽ, ജനറൽ, ബൈബ്ലിക്കൽ, തിയോളജിക്കൽ, എക്ലീസിയാസ്റ്റിക്കൽ, ലിറ്റോളജിക്കൽ എല്ലാ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്നത്തെ ക്ലാസ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശുശ്രൂഷകളിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതോ ആയ ചില കാര്യങ്ങളെ ഒന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു മുൻപ് ചില ചോദ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളതിനെ ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാണ്ടൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്റെ പരിമിതമായ അറിവനുസരിച്ച് അതിന് ഉത്തരം നൽകാണ്ടൊക്കെ എന്നുള്ള ശ്രമവും നടത്താൻ ആഗ്രഹിക്കുന്നു. The first question I got from the one of the MMBS members is about second marriage. സെക്കൻഡ് മാരേജും റീമാരേജും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നിർവിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രാമത്തെ വേണമെങ്കിലും ആകാം. രണ്ടാം വിവാഹം മാത്രമേ നമ്മുടെ സഭ രണ്ടാം വിവാഹവും പാപമോചനവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് നാം കാണുന്നത്. മൂന്ന് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെയും വളരെ അധികം തെറ്റാണ് എന്നാണ് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രണ്ടാം വിവാഹത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു. വിവാഹം നടക്കുവാൻ പോകുന്ന ബ്രൈഡ് ഓർ ബ്രൈഡ് ഗ്രൂം രണ്ടിൽ ആരെങ്കിലും ഒരാളുടേത് ഒന്നാമത്തെ വിവാഹമാണെങ്കിൽ ഏത് ശുശ്രൂഷയായിരിക്കും നടത്തുക? അതിന് വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അതിന്റെ ചുരുക്കം എങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്ക് മനസ്സ് ഉദ്ദേശിച്ചത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരുടെയെങ്കിലും ഒരാളുടെ വിവാഹം ഒന്നാമത്തേതാണെങ്കിൽ നിർബന്ധമായും ആദ്യ വിവാഹത്തിന്റെ ശുശ്രൂഷ അതാണ് നടത്തേണ്ടത്. എന്നാൽ ചെറിയൊരു വ്യത്യാസമുള്ളത്, നമ്മളുടെ വിവാഹ ശുശ്രൂഷകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മോതിരം വാഴുവിന്റെ പ്രധാന ശുശ്രൂഷയായ മോതിരം വാഴ്ത്തുന്നതും അണിയിക്കുന്നതുമായ ശുശ്രൂഷയും അതുപോലെ തന്നെ കിരീടങ്ങൾ അനുഗ്രഹിക്കുന്നതും അണിയിക്കുന്നതുമായ ശുശ്രൂഷയും രണ്ടാമത് വിവാഹം ചെയ്യുന്ന ആൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാറില്ല. We won't give the blessing of the rings and blessing of the crowns to the one who is going to marry his second marriage. അദ്ദേഹത്തിന് രണ്ടാം കല്യാണം നടത്താൻ പോകുന്ന ആൾക്ക് രണ്ടാമത്തെ കിരീടം വാഴുവോ മോതിരം വാഴുവോ നടത്തുകയില്ല. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഒന്നാം വിവാഹം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം. ഇൻ കേസ് ബോത്ത് ആർ ഡൂയിങ് ദ സെക്കൻഡ് മാരേജ്, നമ്മൾ സെക്കൻഡ് മാരേജിന്റെ ക്രമമാണ് നടത്തുന്നത്. രണ്ടുപേരും സെക്കൻഡ് മാരേജ് ആണെങ്കിൽ മാത്രമേ സെക്കൻഡ് മാരേജിന്റെ സർവീസ് നമ്മൾ നടത്താറുള്ളൂ. ആരെങ്കിലും ഒരാൾ ആദ്യമായി വിവാഹം ചെയ്യുന്ന ആളാണെങ്കിൽ പഴയ ഒന്നാം വിവാഹത്തിന്റെ ശുശ്രൂഷ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതുകൊണ്ട് രണ്ടാം വിവാഹക്കാരന് അല്ലെങ്കിൽ കാരിക്ക് ദോസ് ഹു ആർ ഡൂയിങ് ദയർ സെക്കൻഡ് മാരേജ് ദർ ഇസ് നോ ബ്ലെസിംഗ് ഓഫ് ക്രൗൺ ഓർ ബ്ലെസിംഗ് ഓഫ് ദ റിംഗ്സ്. അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വിവാഹ കുദാശയിലെ ഒരു മെൻഷനിങ്ങിനെ കുറിച്ചായിരുന്നു. അതായത് വിവാഹത്തിന്റെ ശുശ്രൂഷയിൽ പലതവണ ആവർത്തിക്കപ്പെടുന്ന ഒരു പേരാണ് താമാർ. താമാറിനെ കുറിച്ച് നമ്മൾ കാണുന്നത് രണ്ടിടങ്ങളിലാണ്. അതായത് വിവാഹ ശുശ്രൂഷയിൽ രണ്ട് ഭാഗത്താണ് താമാറിനെ കുറിച്ച് നമ്മൾ ഗാനങ്ങൾ കേൾക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഗാനം ഇതാണ്. ഇതാണ് ഒന്നാമത്തെ ഗാനം. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെയാണ്. അതായത് വിവാഹ ശുശ്രൂഷയുടെ ആദ്യത്തെ പാട്ടാണ് ധന്യൻ മിൻമൺ വാസികൾ എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ ഇടയ്ക്കുള്ള വരികളാണ്. ബൈ ദ റിംഗ് ടാമോർ വാസ് സേവ്ഡ് ഫ്രം ബീയിങ് പുറ്റ് ടു ഡെത്ത്. ബൈ ദ റിംഗ് മേ അവർ ഡെത്ത് ആൻഡ് അവർ സിൻസ് ബി അബ്സോൾവ്ഡ്. അതായത് താമാറിനെ അവൾക്ക് ഒരു വലിയ വിമോചനം സാധ്യമായതുപോലെ let us be redeemed by these rings എന്നാണ്. ഈ മോതിരങ്ങളാൽ ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്ന് നമ്മൾ പാടുന്ന പാട്ടാണ് അത്. രണ്ടാമത്തെ പാട്ട് ഇതാണ്. ഇതാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്മുടെ സർവീസ് ബുക്കിൽ എന്റെ കയ്യിലുള്ള സർവീസ് ബുക്കിൽ ഈ സ്റ്റാൻസ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നിങ്ങളുടെ നമുക്ക് തന്നിരിക്കുന്ന സിലബസിൽ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് രണ്ട് ഭാഗത്താണ് താമാറിനെ കുറിച്ച് പറയുന്നത്. അതായത് താമാർ ഷീസ് ഹാവൻ റിഡംഷൻ ബൈ വിങ്സ് ആൻഡ് സ്റ്റാഫ് ആൻഡ് ആൻഡ് ഹെർ സ്കാർഫ്. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മൂടുവടവും വടിയും മോതിരവും കാരണം അവൾ വിമോചനം സമ്പാദിച്ചു എന്നാണ് നമ്മൾ പാടുന്നത്. കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 38. അവിടെ ഒരു വലിയ നീണ്ട കഥ തന്നെ താമാറിനെ കുറിച്ച് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു അധ്യായമാണത്. അവിടെ യഹൂദ യാക്കോവിന്റെ മക്കളിൽ പ്രധാനിയായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിക്ക് കാരണക്കാരനായ യഹൂദ ഒരു കനാനിയക്കാരന്റെ മകളെ വിവാഹം കഴിക്കുന്നതും മൂന്ന് മക്കൾ ഉണ്ടാകുന്നതും ആദ്യത്തെ രണ്ട് മക്കൾ മരിച്ചു പോകുന്നതും അന്നത്തെ നിയമം അനുസരിച്ച് താമാർ ഷുഡ് ബി മാരിഡ് ടു ദി തേർഡ് സൺ ഓഫ് ജൂദ. യൂദയുടെ മൂന്നാമത്തെ മകനെയാണ് ആക്ച്വലി അന്നത്തെ യഹൂദ നിയമം അനുസരിച്ച് കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ ഷേല, മൂന്നാമത്തെ മകന്റെ പേര് ഷേല എന്നാണ്. ഷേലയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. ഷി വാസ് നോട്ട് മച്ചുവേർഡ് ഇനഫ് ടു മാരി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ജൂദ അവളോട് പറയുന്നു, യഹൂദ അവളോട് പറയുന്നത് അവൻ പ്രായപൂർത്തിയാകുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ അവൻ വാക്കു പാലിക്കുന്നില്ല. അങ്ങനെ അങ്ങേയറ്റം ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നോറിംഗ് അനുഭവിച്ച ഒരു സ്ത്രീയാണ് താമാർ. പക്ഷെ അതിൽ നിന്നും വിമോചനം നേടുന്നത് നമുക്ക് പിന്നീട് കഥ വായിക്കും. അത് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. യഹൂദയുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ നമുക്കറിയാം. അവസാനം അവളെ കുറിച്ച് ഒരുപാട് തെറ്റായ അപവാദ പ്രചരണങ്ങളൊക്കെ നടത്തി. ഒരു എന്താ പറയുന്നത്, വിസ്താര സമയത്താണ് ഇത് കാണിച്ചു, വടിയും മോതിരവും ഒക്കെ കാണിച്ച് രക്ഷപ്പെടുന്നുണ്ട്. ആ ഇൻജസ്റ്റിസിനെ കുറിച്ച് യഹൂദയ്ക്ക് ബോധ്യമാവുകയും അവളെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അതിലെ കഥ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താമാർ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട്, മൂടുപടവും വടിയും മോതിരവും കൊണ്ട് ഒരു വലിയ ഇൻജസ്റ്റിസിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മളുടെ മൊറാലിറ്റിക്ക് ചേർന്ന ഒരു സംഭവമല്ല. താമാർ ചെയ്തതും അല്ലെങ്കിൽ യഹൂദ ചെയ്യേണ്ടിയിരുന്നതുമായ കാര്യങ്ങൾ അത്ര ശരിയാണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയില്ല. കാരണം നമ്മളുടെയൊക്കെ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബ്രദറൽ ലോസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദറിനെ പോലെ കാണുക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്കത് ദഹിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ അന്നത്തെ നിയമം അനുസരിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുക, ഒരാൾ നമ്മളെ സാമ്പത്തികമായി അതായത് ഫിനാൻഷ്യൽ എന്താ പറയുന്നത് കബളിപ്പിക്കൽ, ഒരു ഫ്രോഡ് നമുക്ക് സംഭവിച്ചു, ഒരു ഫ്രോഡ് നമ്മളെ കളിപ്പിച്ചു വിചാരിക്കുക, ഫിനാൻഷ്യൽ ഫ്രോഡ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അതായത് ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് സാമ്പത്തികമായി ചതിച്ചു, ആ ആൾക്ക് ചതിക്കപ്പെട്ട ആൾക്ക് നേരിട്ടത് വലിയൊരു ഇൻജസ്റ്റിസ് ആണ്. ആ ആൾ അതിൽ നിന്നും തിരിച്ച് ചതിച്ച ആളിനെ ചതിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം വരികയാണെങ്കിൽ നമ്മളെല്ലാവരും സന്തോഷിക്കും. കാരണം ചതിക്കപ്പെട്ട ആള് പിന്നീട് ഒരു വലിയ സന്തോഷത്തിലേക്കാണ് പോകുന്നത്. ആ ചതി മനസ്സിലാക്കിയിട്ട് ചതിച്ചയാൾ അദ്ദേഹത്തിന്റെ ചതി തിരിച്ചറിയുകയും തെറ്റ് തിരിച്ചറിയുകയും അത് തിരുത്താൻ തയ്യാറാവുകയും അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു ഭാഗം വരുമ്പോൾ സ്വാഭാവികം നമുക്ക് സന്തോഷം ഉണ്ടാകും. അതേ അവസ്ഥ തന്നെയാണ് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊറാലിറ്റി ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് അത്ര വലിയ പ്രയാസമായിട്ട് വരുന്നത്. പക്ഷെ താമാറ അങ്ങനൊരു വലിയ ഇൻജസ്റ്റിസ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടാണ് അവൾ അങ്ങനൊരു വഴി സ്വീകരിക്കേണ്ടി വന്നതും അവസാനം ആ ഇൻജസ്റ്റിസിൽ നിന്നും തിരിച്ച് കരം കയറുന്നതും പിന്നീട് നമ്മൾ വായിക്കുന്ന പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഷീ ഈസ് ദ ഫസ്റ്റ് ലേഡി. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതുന്ന വിശേഷം അനുസരിച്ച് അഞ്ച് സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ലേഡി എന്ന് പറയുന്നത് താമാറാണ്. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വരെ എത്തേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ താമാർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദാവീദ് മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചത് കൊക്കണവും കല്ലും കരുണയും. അതുപോലെ താമ യൂസ് ത്രീ തിങ്സ് ടു ഗെറ്റ് റിഡീംഡ്. അതുപോലെ തന്നെ പരിശുദ്ധ സഭ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് എല്ലാ പാപത്തിൽ നിന്നും തെറ്റിൽ നിന്നും ശിക്ഷയിൽ നിന്നും പണിഷ്മെന്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കണം, അതായത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മജ വിമല റൂഹ എന്ന് പറയുന്ന പരിശുദ്ധ തൃത്വത്തെ ഉപയോഗിച്ചാണ് പരിശുദ്ധ സഭ രക്ഷപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു ഷെയ്ഡാണ് പഴയ നിയമത്തിൽ കാണുന്ന ഒരു ഒരു ടൈപ്പാണ് പഴയ നിയമത്തിൽ കാണുന്ന താമാറിന്റെ കഥ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ വിവാഹ ഉദാശി താമാറിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ മോതിരം വാഴുവിന് ശുശ്രൂഷയിലാണല്ലോ രണ്ട് പാട്ടുകളും നമ്മൾ പാടുന്നത്, താമാറുമായി ബന്ധപ്പെട്ട് താമാറെ മെൻഷൻ ചെയ്യുന്ന രണ്ട് പാട്ടുകളും പാടുന്നത് മോതിരം വാഴുവിന് ശുശ്രൂഷയിലായതുകൊണ്ട് ഈ മോതിരവുമായിട്ടും താമാറിന് ബന്ധമുള്ളത് കൊണ്ടും ആ ശുശ്രൂഷയിൽ താമാറിനെ ഓർക്കുന്നുണ്ട്. രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു there is no reciting of kauma at the beginning of the service of holy matrimony. Vivaha shushrushayude thodakkathil nammal kauma chollarilla allengil kaumaye kuriche nammude koodacha kramangalil mention cheyittilla ennoru karyam paranjirunnu. Adinte kaaranavum njan paranjirunnu engil njan onnodonu njan explain cheyyam. Most of our sacraments are done during the time of or immediately after the service of holy qurbana. Qurbanayodu chernu in between qurbana ay qurbanayude madhyathilo allengil qurbanakke shesham immediately after qurbanayo aayirikku nammalde shushrushakal mikkavarulla koodachakal ellam nadakku. അല്ലാതെ നടക്കുന്ന രണ്ട് കൂദാശകളെ കുറിച്ച് നമ്മുടെ കൂദാശ ക്രമങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭവന ശുദ്ധീകരണവും ബ്ലെസ്സിംഗ് ഓഫ് ദ ഹൗസും അതുപോലെ തന്നെ അനോയിന്റിങ് ഓഫ് ദ സിക്ക് രോഗികളുടെ തൈലാഭിഷേകം. ഈ രണ്ട് ശുശ്രൂഷയിലും മലയാള പുസ്തകത്തിൽ കൗമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് എഴുതിയതിനു ശേഷമാണ് പ്രാരംഭ പ്രാർത്ഥനയും അതുപോലെ തന്നെ 51 അസമൂറും ചേർത്തിരിക്കുന്നത് അതിനുശേഷമാണ്. പക്ഷേ നമ്മളുടെ വിവാഹ കുദാശയിലും ആമോദീസ ശുശ്രൂഷയിലും കൗമ ചേർത്തില്ല. ആമോദീസ ശുശ്രൂഷ ഇപ്പോ ഒരു 90% കേസുകളിലും നമ്മൾ കുർബാനയോട് ചേർന്നാണ് നടത്തുന്നത്. പക്ഷേ വിശുദ്ധ വിവാഹ കുദാശ മാത്രം എന്തോ പ്രാക്ടിക്കൽ ഒരു കൺവീനിയൻസിന്റെ പുറത്തായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. നമ്മളെക്കാളൊക്കെ മുമ്പുള്ള കാലത്ത് സംഭവിച്ച കാര്യമായതുകൊണ്ട് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുമായി വിശുദ്ധ വിവാഹ കുദാശയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്ര അകലം സംഭവിച്ചത് എന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്റെ വിവാഹവും കുർബാനയോട് ചേർന്നായിരുന്നില്ല. അതുകൊണ്ട് വിവാഹ കുദാശ കുർബാനയോട് ചേർത്ത് നടത്തണം എന്നുള്ളത് നിർബന്ധമായിരുന്ന ഒരു കാലത്ത്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷയിൽ അങ്ങനെ ഇല്ലാത്തതും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സർവീസ് ബുക്കിനകത്തിൽ ദർ ഈസ് കൗമ. അതിന്റെ കാരണവും ഈ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കവുമായി ബന്ധപ്പെട്ടായിരിക്കണം. നമ്മുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് ക്രമവും രൂപപ്പെടുത്തിയത്. അതുകൊണ്ടായിരിക്കണം ഇംഗ്ലീഷ് ക്രമത്തിൽ അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഉൾച്ചേർത്തിരിക്കുന്നതെന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുക. നമ്മൾ വിവാഹ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ദിസ് ഈസ് എ സാക്രമെന്റ്, ഇതൊരു മിസ്ട്രിയാണ്. സാക്രമെന്റ് എന്ന വാക്കിന് റോസോ എന്ന വാക്കിന്റെ അർത്ഥം മിസ്ട്രി എന്നാണല്ലോ. അതുകൊണ്ട് വിവാഹ കൂദാശ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഹോളി തിങ്. അത് അങ്ങേയറ്റം വിശുദ്ധമാണ്, അങ്ങേയറ്റം രഹസ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് പരമാവധി അതിന് കൊടുക്കേണ്ടുന്ന സാങ്ക്ടിറ്റി പ്യൂരിറ്റി ഹോളിനെസ് നമ്മൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വിവാഹ ശുശ്രൂഷ പൂർത്തീകരിക്കാണ്ടൊക്കെ വേണം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വെഡിങ്ങും മാരേജും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഹോളി മാട്രിമണിയും വെഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഈ വെഡിങ് എന്ന് പറയുന്ന സംഭവം ഹോളി മാട്രിമണിയുടെ കൂട്ടി കുറയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇനിയുള്ള കാലത്തെങ്കിലും. പക്ഷെ അതാരും പറയാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ എന്റെ ഒരു ആഗ്രഹത്തിൽ ഞാൻ പറയുകയാണ്, സഭയുടെ ഒരു കീഴ്വഴക്കം അങ്ങനെയാണ്. വെഡിങ് സെറിമണീസ് പരമാവധി വിവാഹ ശുശ്രൂഷയുമായിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ പരമാവധി വിവാഹ ശുശ്രൂഷ മാത്രം നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടൊക്കെ വേണം. ഇനിയുള്ള കാലത്തെങ്കിലും നമ്മൾ തയ്യാറാകണം. അത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇത് രണ്ടാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് രണ്ട് പുസ്തകത്തിലും രണ്ട് രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആക്ച്വലി അത് ഞാൻ പറയേണ്ട ഉത്തരമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും നല്ലൊരു ചോദ്യമാണ്. അത് ചോദ്യം എങ്ങനെയായിരുന്നു? ഇൻ ദ വെഡിങ് ദാറ്റ് ഹാപ്പൻഡ് ഹിയർ ഇൻ യു എസ് എ, ബ്രൈഡ് ആൻഡ് ഗ്രൂം ഹാവ് മോർ ഇൻവോൾവ്മെന്റ് ഇൻ ദ മാരേജ് ലൈക്ക് ദേ സേ വോസ്. They can select Bible verses to read and etc. other things. Our traditional way of conducting wedding does not seem to give much chances to the bride and groom. What can be done in this regard? Other what can be said ennayirundengil enikku parayan pattuvayirunnu endu cheyanam ennu chodichu kaniyal adu parayanathu onnikil nammalde സഭാനേതൃത്വം നമ്മുടെ സുന്നഹദോസ് ആണ്, അല്ലെങ്കിൽ ലിറ്റർജിക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ടീം നമുക്കുണ്ട്. ആ ടീമാണ് അതിനെക്കുറിച്ചുള്ള മറുപടി നമുക്ക് നൽകേണ്ടത്. വളരെ നല്ല ഒരു ആശയമാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ആളുകളുടെയും അതിൽ പങ്കെടുക്കുന്നവരുടെയും പാർട്ടിസിപ്പേഷൻ പരമാവധി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പേഴ്സണൽ പേഴ്സണലി അച്ഛൻ എന്നുള്ള നിലയിലല്ല, പേഴ്സണലി എന്റെ ഒരു ആഗ്രഹം അതാണ്. എല്ലാവരും അതിൽ ആക്റ്റീവ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇത് നല്ലൊരു ഒരു സജഷനാണ്. അത് നമുക്ക് നമ്മുടെ ജനറൽ ബോഡി വഴിയോ അല്ലെങ്കിൽ ലിറ്റർജിക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് ടീമിന്റെ വഴിയോ നമുക്ക് സിനഡിലേക്ക് എത്തിക്കാൻ തക്കോണൊരു ശ്രമം വേണമെങ്കിൽ നടത്താവുന്നതാണ്. അങ്ങനെ മാത്രമേ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ എന്നെനിക്ക് തോന്നുന്നുള്ളൂ. ഇനി ഉള്ള ഒരു ചോദ്യം അതും ഒരല്പം കോൺട്രവേഴ്സിയലാണ്. വൈദികരുടെ പുനർവിവാഹത്തെ കുറിച്ചാണ് അതിൽ ചോദ്യം. അതിൽ ഉത്തരം എനിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അത് നാളെ കോട്ടിയപ്പെടും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. പൂർണ്ണ ശമാശ പട്ടം കൂടെ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനപ്പുറത്ത് വേറെ ഒരു നിയമവും ഇല്ല. പൂർണ്ണ ശമാശ പട്ടം കൂടെ കഴിഞ്ഞാൽ ദേർ ഇസ് നോ പെർമിഷൻ ടു മാരി എന്നാണ് നമ്മുടെ സഭയുടെ നിയമം. ഒരേ ഒരു കേസിൽ മാത്രമേ അതിന് എക്സെംപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അതായത് മൂറോൻ കൂതാശ നടക്കുന്ന വർഷങ്ങളിൽ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് 12 ഫുൾ ഡീക്കൻസ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് the consecration of chrism. മോഡേൺ കൂതാശ പൂർത്തീകരിക്കണമെങ്കിൽ 12 ശമാശന്മാർ, പൂർണ്ണ ശമാശന്മാർ അത്യാവശ്യമാണ്. 12 വൈദികർ, 12 യൗപതികന്മാർ എന്ന് പറഞ്ഞതിൽ 12 പൂർണ്ണ ശമാശന്മാർ അത്യാവശ്യമാണ്. അന്നത്തെ സാഹചര്യത്തിൽ 12 ശമാശൻ പൂർണ്ണ ശമാശന്മാരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ വിവാഹം കഴിക്കാത്ത ആളുകളെ പൂർണ്ണ ശമാശന്മാരാക്കി എണ്ണം തിരിക്കാനുള്ള ഒരു ക്രമീകരണം സഭയിലുണ്ട്. ആ ഒരു കേസിലല്ലാതെ ഒരിക്കലും അങ്ങനെ അങ്ങനെ പൂർണ്ണ ശമാശന്മാരാക്കുന്ന ശമാശന്മാർക്ക് വേണമെങ്കിൽ അതിനുശേഷവും വിവാഹം കഴിക്കാനുള്ള പെർമിഷനുണ്ട്. അല്ലാതെ ഒരു കാരണവശാലും പൂർണ്ണ ശമാശ പട്ടം കൂടക്ക് ശേഷം അതിനു മുമ്പ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാനും കഴിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പൂർണ്ണ ശമാശ പട്ടം കൂടക്ക് ശേഷം വിവാഹം എന്ന് പറഞ്ഞ പുരോഹിതന്മാർക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അത് അങ്ങനെ ഒരു ഉത്തരം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് എത്രമാത്രം വിശദീകരിക്കാൻ പറ്റുമെന്നുള്ളതും വിശദീകരിച്ചാൽ ഉണ്ടാകുന്ന ചില എന്താ പറയുന്നത് പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ശരിക്കും സഭയുടെ നിയമം. പിന്നീടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് വിവാഹ കുദാശയുടെ ഒരു ഫേറ്റ്സരി ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നുകിൽ അത് നമ്മുടെ ഇടവക മെത്രാപുരത്തെയോടോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഭദ്രാസൻ മെത്രാപുരിത്തമാരോടോ നമ്മുടെ സഭയുടെ എപ്പിസ്കോപ്പുമാരോടോ ചോദിച്ച് മനസ്സിലാക്കാണ്ടൊക്കെ വേണം. ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ സമയത്ത് ഓർപ്പിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ മോദിനം വാഴുവിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. വിവാഹ ശുശ്രൂഷ നമ്മളുടെ ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് മോതിരം വാഴും കിരീടം വാഴും ചേർത്ത് രണ്ട് ശുശ്രൂഷകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. മോതിരം വാഴുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിച്ചിരുന്നു എങ്കിലും അതിന്റെ ശുശ്രൂഷ ഭാഗത്തെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും അതിന്റെ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് ഓപ്പൺ ചെയ്താൽ, അല്ലെങ്കിൽ PDF ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്താൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷും മലയാളവും എല്ലാവർക്കും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വിവാഹം മദ്ഹ മുമ്പാകെ മണവാട്ടി മണവാളന്റെ വലതുവശത്തായി നിൽക്കുന്നു. തോഴ്മക്കാരൻ മണവാളന്റെ ഇടതുവശത്തും തോഴ്മക്കാരി മണവാട്ടിയുടെ വലതുവശത്തും നിൽക്കണം എന്നാണ്. അത് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള ക്രമീകരണം. അതുപോലെ തന്നെ ബ്രൈഡൽ മാർച്ച് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ ശുശ്രൂഷയിൽ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശുശ്രൂഷ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഒരു വിശുദ്ധ കൂദാശയാണ്. ശുദ്ധ കൂദാശയിൽ പരമാവധി തിയോളജിക്കലി അല്ലെങ്കിൽ ലിറ്റോളജിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ നമുക്കറിയാം ചില ഇൻകൾച്ചറൈസേഷൻ എന്നൊക്കെ ഇൻഡിജിനൈസേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് പരമാവധി വിവാഹ കൂദാശയുടെ വിശുദ്ധി സാങ്കിറ്റി നഷ്ടപ്പെടാത്ത വണ്ണം ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുകൂടി സമയത്ത് ഓർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ അനുസരിച്ച് പരിശുദ്ധ സഭ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ സഭ സഭയായി തന്നെ കാത്തിരിക്കുന്നു. നമുക്കറിയാം പെന്തിക്കോസി പെരുന്നാളിന് വേണ്ടി ശിഷ്യന്മാർ കാത്തിരുന്നത് യെരുശലേം ദേവാലയത്തിലാണ്. അതുപോലെ പരിശുദ്ധമായ ദേവാലയം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ആ ഒരു ഐഡിയയിലാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതം മുമ്പോട്ട്. ഒരു ചർച്ച് സെന്റേർഡ് സൊസൈറ്റി ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ചർച്ച് സെന്റേർഡ് സൊസൈറ്റിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിന് ഗ്രീക്കിൽ പാറോസിയ എന്ന് പറയും, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞു. രണ്ടാമത് ചുമ്മാ അവിടെ പോയി തിരിച്ചു വരിക എന്നുള്ളത് അതൊരു വലിയ ഒരു ട്രയംഫൽ റീ എൻട്രി ആയിരിക്കും. ഒരു നമുക്കറിയാം അതിനെക്കുറിച്ചൊക്കെയുള്ള ബൈബിൾ വേഴ്സസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഒരു വലിയ ഒരു കാത്തിരിപ്പാണ്, ഒരു ഒരു കോൺസ്റ്റന്റ് വിജിലൻസിന്റെ ഒരു ആഹ്വാനം നമുക്ക് എല്ലാവർക്കും ദൈവം തമ്പുരാനിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും ശിഷ്യന്മാരിൽ നിന്നും ശ്ലേഹന്മാരും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി ഹാവ് ടു ബി വിജിലന്റ്, വാച്ച് ആൻഡ് പ്രേ, കാത്തിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുന്നതെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. കർത്താവിന് രണ്ടാമത്തെ വരവ് എപ്പോഴാണ് എന്ന് അറിയാൻ വയ്യായിക നിങ്ങളെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്നാണല്ലോ പറയുന്നത്. അഞ്ച് സോറി 10 കന്യകമാരുടെ ഉപമയിലും പറയുന്നത് അങ്ങനെയാണ്. അപ്രകാരം ഉണർവോടുകൂടി ഇരിക്കുന്ന സഭയുടെ പ്രതീകമായിട്ട് മണവാട്ടി സഭ എന്ന് പറഞ്ഞ കർത്താവിന്റെ മണവാട്ടിയാണല്ലോ. മണവാട്ടി മണവാളിന് വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളതാണ്, ദേവാലയത്തിൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. അതുകൊണ്ട് ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കേണ്ടത് ആദ്യം മണവാട്ടിയാണ് എന്നുള്ളതാണ് സഭയുടെ കീഴ്വഴക്കം. പക്ഷേ രണ്ടുപേരും കൂടി ദേവാലയത്തിന്റെ നാടകശാല അല്ലെങ്കിൽ പ്രധാന വാർഡിൽ മെയിൻ എൻട്രൻസിന്റെ അവിടെ മണവാട്ടി മണവാളിന് വേണ്ടി കാത്തു നിന്നിട്ട് മണവാളനോടൊപ്പം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു, മണവറയിലേക്ക് മണവാളനോടൊപ്പം പ്രവേശിക്കുന്നു എന്നുള്ള ഒരു ക്രമീകരണം കൊണ്ടല്ലോ വേദപുസ്തകത്തിൽ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അക്സെപ്റ്റഡ് ആണ്. രണ്ടുപേരും ഒരുമിച്ച് പ്രധാന കവാടത്തിലും പ്രധാന എൻട്രൻസിൽ നിന്നും ഒരുമിച്ച് അകത്തേക്ക് കയറുന്നതും അല്ലെങ്കിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ മണവാട്ടി കാത്തു നിൽക്കുന്നത്, രണ്ടിലേതായാലും സഭ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എന്ന് പ്രത്യേകമായിട്ട് സമയത്ത് ഓർപ്പിക്കുന്നു. അങ്ങനെ ദേവാലയത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ പ്രധാന കാർമ്മികൻ, നമുക്കറിയാം നമുക്ക് സാധാരണഗതിയിൽ പ്രധാന കാർമ്മികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരന്റെ ഇടവക വികാരി ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ചിലപ്പോൾ ചില ചീഫ് ഗസ്റ്റിനെ കൊണ്ട് വിശുദ്ധ വിവാഹ ഉദാശം നടത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്കൊക്കെ ഉണ്ട്. അതിൽ ഒന്നുകിൽ പട്ടത്വത്തിന്റെ സ്ഥാനത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഐതവക വികാരിയുടെ അനുവാദം അനുസരിച്ചോ അല്ലെങ്കിൽ പ്രധാന കാർമ്മികന്റെ അനുവാദം അനുസരിച്ചോ ഏതെങ്കിലും ഒരു വൈദികൻ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും നൽകുന്നു. കാരണം കടന്നു വന്നിരിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിവാഹ കൂദാശ ഹോളി സാക്രമെന്റ് ഓഫ് ഹോളി മാട്രിമണി ഈസ് നോട്ട് ഓൺലി ഫോർ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ബട്ട് ഓൾസോ ഫോർ ദ കോൺഗ്രിഗേഷൻ ഓൾസോ. ഓൾ ദ പ്രേയേഴ്സ് ആൻഡ് ദ ടീച്ചിങ്സ് ആൻഡ് അഡ്വൈസസ് ആർ arranged for the congregation. നമുക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു വിവാഹ കൂദാശയിൽ പങ്കെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ കേൾക്കുന്നതായ വേദഭാഗം നമ്മളും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആ വിവാഹ കൂദാശയിൽ നമ്മൾ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പല കാര്യങ്ങളും മണവാളനോടും മണവാട്ടിയോടും അഡ്വൈസ് ചെയ്യുന്ന പോലെ തന്നെ ഉപദേശിക്കുന്നത് പോലെ തന്നെ അഡ്വൈസസ് ഫോർ ദ കോൺഗ്രിഗേഷൻ ഓൾസോ. നമുക്കും ചില അല്ലെങ്കിൽ പങ്കെടുക്കേണ്ട കോണം കടന്നു വന്നിരിക്കുന്ന കോൺഗ്രിഗേഷനും ചില നിർദ്ദേശങ്ങൾ തുടക്കത്തിൽ തന്നെ കാർമ്മികനോ അല്ലെങ്കിൽ വികാരിയോ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവരാൽ ചുമതലപ്പെടുന്ന ഒരു വൈദികൻ നൽകാറുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കേണ്ടുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ അവർ പറയാറുണ്ട്. കാരണം മറ്റേതൊരു ശുശ്രൂഷയും കൂതാശയിൽ പങ്കെടുക്കുന്നതും പോലെ തന്നെയാണ് വിവാഹ കൂതാശയിലും പങ്കെടുക്കേണ്ടത്. വിവാഹ കൂതാശയാണെന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ എപ്രകാരം നിൽക്കുന്നു, അല്ലെങ്കിൽ വിശുദ്ധ കുംഭസാരത്തിൽ നമ്മൾ എപ്രകാരം നിൽക്കുന്നു, വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ഭക്തിയോടുകൂടി നിൽക്കുന്നു, അത്രമാത്രം ഭക്തിയും സീരിയസ്നെസ്സും നമ്മൾ വിവാഹ കൂതാശയിൽ പങ്കെടുക്കുമ്പോഴും പ്രകടിപ്പിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് വിശുദ്ധ കൂതാശയാണ്. പുരുഷന്മാരുടേതായ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളിക്കുള്ളിൽ എപ്രകാരം ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും അതുപോലെ തന്നെ പിതാക്കന്മാരെ പഠിപ്പിക്കുന്നതിലൂടെയും സഭയുടെ ക്രമീകരണങ്ങളിലൂടെയും പാരമ്പര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് മറക്കാതെ പുരുഷന്മാരും സ്ത്രീകളും അവരവരുടേതായിട്ടുള്ള ദേവാലയ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ വിവാഹ കൂതാശയിൽ നിൽക്കുവാൻ്റെ കോണം സൃഷ്ടിക്കണം എന്നാണ് സഭ നിഷ്കർഷിക്കുന്നത്. അങ്ങനെ എല്ലാ ഒരുക്കത്തോടുകൂടിയും പ്രിപ്പറേഷൻസോടുകൂടിയും വിശുദ്ധ കുർബാന വിശുദ്ധ വിവാഹ കൂതാശ ആരംഭിക്കുന്നു. ആരംഭിക്കുന്നതിൽ രണ്ട് വ്യത്യാസങ്ങളുള്ളത്, ഒന്ന് വിശുദ്ധ കുർബാനയോട് കൂടിയാണെങ്കിൽ കൗമാരോടുകൂടി തുടങ്ങും, അല്ല വിശുദ്ധ കുർബാന ഇല്ലാത്ത ദിവസമാണെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയോട് ചേർന്നല്ല വിവാഹ കൂതാശ നടത്തുന്നത് എങ്കിൽ കൗമ ആയോട് കൂടി നടത്തും, വിശുദ്ധ വിവാഹ കൂതാശ ആരംഭിക്കും. അതുകൊണ്ട് കൗമായോട് കൂടി ആരംഭിക്കുന്നു. അതിനുശേഷം സുഹൃത്തു പ്രാർത്ഥന എന്ന് പറയാം, പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞു കൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു വലിയ ഒരു നിർബന്ധമാണ് നമ്മുടെ സഭയിൽ മിക്കവാറുമുള്ള ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുന്നത് 51 സങ്കീർത്തനം റിസൈറ്റ് ചെയ്തുകൊണ്ടാണ്. ഇറ്റ്സ് എ കമ്പൽസറി തിങ് ടു റിസൈറ്റ് ദ സാം 51 ഓർ ദ സർവീസസ് ഇമ്പോർട്ടന്റ് സർവീസസ് മിക്കവാറും ഉള്ള സർവീസസിന്റെ എല്ലാം തുടക്കത്തിൽ 51 സങ്കീർത്തനമുണ്ട്. ശീമാ നമസ്കാരത്തിൽ രാത്രി നമസ്കാരത്തിലും അതുപോലെ തന്നെ സന്ധ്യ നമസ്കാരത്തിലും പിന്നെ അതുപോലെയുള്ള ചില ശുശ്രൂഷകൾ മാത്രമേ നമ്മൾ 51 സങ്കീർത്തനം ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഉപയോഗിക്കാതിരിക്കുന്നുള്ളൂ. ബാക്കി മിക്കവാറുള്ള ശുശ്രൂഷകളെല്ലാം ആരംഭിക്കുമ്പോൾ നമ്മൾ 51 സങ്കീർത്തനം ചൊല്ലിയാണ് ആരംഭിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം അച്ഛന്മാരെല്ലാവരും ശുശ്രൂഷ നടത്തുന്നത് കറുത്ത കുപ്പായം ഉപയോഗിച്ചുകൊണ്ടാണ്. എത്രയും നേരം വെള്ളയായിരുന്നെങ്കിൽ പോലും കറുത്ത കുപ്പായം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത്. കാരണം ഒരു മുടിയനായ പുത്രനെ പോലെയുള്ള ഒരു തിരിച്ചുപറവിന്റെ ഭാഗമായിട്ടാണ് കറുത്ത കുപ്പായം നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന കോൺഗ്രിഗേഷനും ദേ ഷുഡ് പ്രാക്ടീസ് കൈൻഡ് ഓഫ് റെക്കൺസിലിയേഷൻ ഓഫ് റിപ്പന്റൻസ്. ഒരു അനുതാപവും അനുരഞ്ജനവും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ദാവീദ് നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ സാഷ്ടാംഗം കുംഭസരിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു ചെറിയ കുംഭസാരം കൺഫഷൻ ഓർ റിപ്പന്റൻസ് ഒരു അനുതാപം നമ്മുടെ മനസ്സിൽ ഉണ്ടായെങ്കിൽ മാത്രമേ തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 51 സങ്കീർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. എത്രമാത്രം ട്യൂണിൽ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും നമ്മൾ അതിന്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. വി ഹാവ് ടു റിസൈറ്റ് ദ സാം 51 ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദാറ്റ്. അങ്ങനെ 51 സങ്കീർത്തനം ചൊല്ലിക്കഴിഞ്ഞിട്ട് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മോതിരമാഴിന്റെ ഒന്നാമത്തെ ഗാനത്തെ കുറിച്ച് മുമ്പേ പറഞ്ഞു, ധന്യൻ ബിൻമൻ വാസികളെ എന്ന പാട്ടാണ്. അതുപോലെ തന്നെ അതിൽ മോതിരം വാഴുവിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കടന്നു വന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഗാനം കണ്ടിന്യൂ ചെയ്യുന്നു. ഒടുവിൽ അവസാനം വൃത്തത്തെ സ്തുതിച്ചുകൊണ്ട് ആ ഗാനം അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ തിയോളജിക്കലായിട്ടൊന്നും വിശദീകരിക്കേണ്ടെന്ന കാര്യം ഒന്നുമില്ല. ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു, താമാറിനെ കുറിച്ച് ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് മുമ്പ് വിശദീകരിച്ചു. അതുപോലെ തന്നെ യേശു തമ്പുരാൻ നമ്മുടെ സഭയെ സ്വീകരിച്ചതും മോതിരം ഇട്ടുകൊണ്ട് സ്വീകരിച്ചു എന്നാണ്. അതായത് നമ്മൾ പിന്നീട് ഒരു പാട്ടിൽ പാടുന്നുണ്ട്, പരിപാവന രുതിരങ്ങൾ തന്റെ കൈകളിൽ മോതിരമായും പേർ കേകി എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടാണ്. ഞാൻ ഏത് പാട്ടാണെന്ന് ഓർക്കുന്നില്ല. സഭയാം തിരുസഭയാമീ ഞാൻ എന്നുള്ള പാട്ടിലാണ് മോതിരമായിട്ട് എന്റെ കയ്യിൽ അവന്റെ ശരീരവും രക്തവും ആകുന്ന ഒരു സിംബലൈസേഷനാണ്. കർത്താവ് മോതിരമായിട്ട് അണിയിച്ചുകൊണ്ടാണ്, അതായത് ഒരു വില നൽകുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വീണ്ടെടുക്കുക എന്നുള്ളതാണ് മോതിരം നൽകുക എന്നുള്ളതിന്റെ അർത്ഥം. പുത്രസ്വീകാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുടീനായ പുത്രനെ പിതാവ് സ്വീകരിക്കുന്നത് മോതിരം ഇട്ടുകൊണ്ടാണ് എന്നും, അതുപോലെ തന്നെ താമാർ രക്ഷപ്പെടുന്നത് മോതിരം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും, അതുപോലെ തന്നെ ജോസഫിനെ ഫറവോ രാജാവ് തന്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തുന്നത് മോതിരം ഇട്ടുകൊണ്ടാണ് എന്നും, അതുപോലെ എസ്തറിനെയും മൊർദ്ദെഖായിയും ഒക്കെ അഹശ്വേരോഷ് രാജാവ് പരിഗണിക്കുന്നത് മോതിരം ഇടിവിച്ചുകൊണ്ടാണ് എന്നും, ഹാമാന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി മേടിക്കുമ്പോഴാണ് ഹാമാന് സ്ഥാനം നഷ്ടമാകുന്നത് എന്നും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തിലേക്ക് ഉയർത്തുകയാണ്, ഒരു നാശത്തിൽ നിന്നും വിമോചനത്തിലേക്ക് ഉള്ള ഒരു ഉയർത്തുക. അപ്ലിഫ്റ്റിംഗ് ഫ്രം ഡിസ്ട്രക്ഷൻ ടു റിഡംപ്ഷൻ, ഒരു നാശത്തിൽ നിന്നും വിമോചനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ അടയാളമാണ് ഈ മോതിരമെടിയത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് പരിപാവന സഭയെ മോതിരം അവളുടെ കയ്യിൽ തന്റെ ശരീരവും രക്തവുമാകുന്ന മോതിരം അണിയിച്ച് സഭയെ വീണ്ടെടുത്തതുപോലെ ഈ മോതിരത്തിലൂടെ ഈ മണവാളനെ മണവാട്ടിയെയും നമ്മൾ വീണ്ടെടുക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകിയാണ് ആ ഗാനം നമ്മൾ ചൊല്ലുന്നത്. പിന്നീട് താമസത്തെ കുറിച്ചും ഒടുവിൽ പിതാവിനെയും പുത്രനെയും പുരുഷപ്രമുഖനെയും കുറിച്ചുകൊണ്ടുമാണ് ശുശ്രൂഷ ആ പാട്ട് അവസാനിക്കുന്നത്. പിന്നീട് നേരെ കുക്കിലിയിലേക്കാണ് വരുന്നത്. കുക്കിലിയ നൽകുക നന്മൊഴി മാനത്തിനെ എന്ന പാട്ടാണ്. ഇതിന്റെ അതിന്റെ ഞാനൊന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് പറയാം. അതിന്റെ റഫറൻസ് നോക്കുക, റഫറൻസ് ഞാൻ എവിടെയോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് പറയാം. അതിനുശേഷം ശലോമോൻ തന്റെ ഉത്തമ ഗീതങ്ങളിൽ സഭയ്ക്ക് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ എപ്രകാരമൊക്കെ നിർവചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മണവാളനെ മണവാട്ടി എപ്രകാരമൊക്കെ നിർവചിച്ചിരിക്കുന്നു എന്നുള്ളത് അടുത്ത ഗാനത്തിൽ പറയുന്നുണ്ട്. ശലോമോൻ സ്വർണ്ണ സോങ്സിൽ പറയുന്ന ഇംഗ്ലീഷ് ബുക്ക് കയ്യിലുള്ളവർക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഉത്തമഗീതം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 4-ാം അധ്യായം 14-ാം വാക്യം, 5-ാം അധ്യായം 15-ാം വാക്യം, അങ്ങനെ 4 റഫറൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ 4 റഫറൻസ് എന്നുള്ള കാര്യമാണ് ഉപമകളാൽ ശ്ലേമോൻ ചെന്നാനേവം എന്ന പാട്ടിൽ നമ്മൾ പാടുന്നു. പലതരത്തിൽ മണവാളെ മണവാട്ടിയെയും അവിടെ ഉപമിക്കുന്നുണ്ട്, പല കാര്യങ്ങളുമായിട്ടും ഉപമിക്കുന്നുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഉള്ള ഒരു വിശദീകരണം ശലോമോന്റെ ഉപമയുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഉപമകൾ എന്നുള്ള പാട്ടിൽ കാണുന്നത്. അതിനുശേഷം നമ്മൾ പ്രമേയ സെതറായിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രമേയ സെതറ എന്ന് പറയുന്ന നമ്മളുടെ ഒരു എല്ലാ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു എനിയോനം നമ്മൾ പാടുന്നു, അതിനുശേഷം കുക്കിലിയോ, കുക്കിലിയോന് ശേഷം ഒരു എഗ്ബോ, എഗ്ബോയ്ക്ക് ശേഷം സൗമൻ കാലോസ് കുറിയ ലൈസൻ ചൊല്ലി നമ്മൾ പ്രമേയ സെതറ ചൊല്ലുന്നു, അതിനുശേഷം ഒരു കോലോ, അതിനുശേഷം എത്രോ, അതിനുശേഷം ബോബുസോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ശുശ്രൂഷകളും ചെയ്യാറുള്ളത്. നമ്മളുടെ അതിന്റെ ഏറ്റവും ചെറിയൊരു മിനിയേച്ചർ ഫോമാണ് നമ്മളുടെ കുക്കിലിയോ, സാധാരണ കുക്കിലിയോ. സാധാരണ കുക്കിലിയോ ചൊല്ലുമ്പോൾ പോലും അതിന് മുമ്പിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാറില്ല. അതുപോലെ തന്നെ പിന്നീട് വരുന്ന കുക്കിലിയോൻ പാട്ട് നമ്മൾ ചൊല്ലുന്നു, അതിനുശേഷം അതിന്റെ എക്ബോ ചൊല്ലുന്നു, അതിനുശേഷം സൗമൻ കാലോസ് കുറിയലേസം ചൊല്ലിയതിനു ശേഷം നോർമലി നമ്മൾ പ്രമേയ സെതറ വായിക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ വായിക്കാറില്ല.
പ്രവീൺ സാറെ വായിക്കാത്തപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു രാജാവ് ഉറങ്ങിയ കുക്കിരിയം ചൊല്ലരുത് എന്ന് പണ്ട് വട്ടശ്ശേരി തിരുമേനിയുടെ കൽപ്പന പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കൺവീനിയൻസിന്റെ പുറത്ത് നമ്മൾ പുറമേ സത്ര ഒഴിവാക്കി നമ്മൾ കുക്കിലെല്ലാം ചെല്ലാറുണ്ട്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ ശുശ്രൂഷയുടെ ഒരു ക്രമീകരണം ആണ്. നമ്മൾ ഏത് ശുശ്രൂഷ നോക്കിയാലും ഇപ്പൊ ജനപ്പെരുന്നാൾ ആയാലും പെന്തക്കോസ്തി ആയാലും ഏത് ശുശ്രൂഷ നോക്കിയാലും അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ആ സ്ട്രക്ചർ മുമ്പോട്ട് പിന്നീട് പുറമേ സത്രയാണ് പുറമേ സത്രയുടെ തീമിനെ കുറിച്ചും അതിലെ തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെ പുറമേ സത്ര പൂർത്തീകരിച്ച ശേഷം അടുത്തത് കോലോരാണ്. ആ കോലോയാണ് നമ്മൾ മുമ്പേ കേട്ട പാട്ട് പതിവ്രതയാം എന്നുള്ള പാട്ട്. ആ പാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ദൈവശാസ്ത്രപരമായിട്ടും നമ്മുടെ ആരാധനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. വിവാഹ സുദാശിയുടെയും മോചനം വാഴ്വിന്റെയും ഒക്കെ ഒരു പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ചില കോൺട്രവേഴ്സിയലായിട്ടുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കിയാൽ മതിയല്ലോ. അതിൽ ആക്ച്വലി 4 സ്റ്റാൻസസ് ഉണ്ട്, പക്ഷെ there is only 2 സ്റ്റാൻസസ് ഇൻ ദ ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദ സർവീസ് ബുക്ക്. അതുകൊണ്ട് മലയാള വേർഷനും കൂടി അല്ല, ഓക്കെ, എല്ലാം ഉണ്ട്. 4 സ്റ്റാൻസായും ഉണ്ട് കേട്ടോ. ഞാൻ മുമ്പ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. 4 സ്റ്റാൻസായും ഉണ്ട്, 4 സ്റ്റാൻസായും ഇംഗ്ലീഷ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4 സ്റ്റാൻസായാണ് ആകെ ഉള്ളത്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് പ്രധാനമായിട്ട് രണ്ടാമത്തെ, അത് മോതിരം വാഴുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് രണ്ടാമത്തെ സ്റ്റാൻസായിലാണ്. മൂന്നാമത്തെ സ്റ്റാൻസായിലാണ്. അതുപോലെ അവസാനത്തെ സ്റ്റാൻസായിൽ അവർ തമ്മിലുള്ള ലോയാലിറ്റിയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ലോയാലിറ്റിയെ കുറിച്ച് നാലാമത്തെ സ്റ്റാൻസിൽ പറഞ്ഞ ആ പോലും അവസാനിപ്പിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും വായിക്കാൻ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഡ്യൂപ്ലിക്കലായിട്ട് നിങ്ങൾ പറയാനുള്ളത് ആ മൂന്നാമത്തെ സ്റ്റാൻസായി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എന്താ പറയുക, ആ ഒന്നാമത്തെ സ്റ്റാൻസായാലും ഉണ്ട്, പക്ഷെ അത് വിശുദ്ധ വിവാഹ കുടാശയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് അതിനെ കുറിച്ച് പറയുന്നില്ല. യേശുക്രിസ്തു തന്നെ അവസാനം പറയാം. യേശുക്രിസ്തുവിന്റെ വാക്കുപോലെ തന്നെയാണ് പറയുന്നത്, കർത്താവ് രക്തത്താൽ വാങ്ങിയ സഭയിൽ നിന്ന് സംരക്ഷിക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ശിശുമായ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന തീമാണ് ആദ്യത്തെ സ്റ്റാൻസായിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ കോലോയ്ക്ക് ശേഷം പിന്നെ എത്രയിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം എത്രയെ കുറിച്ചും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പിന്നീട് മോതിരം ബ്ലെസ്സിംഗ് ഓഫ് ദ റിംഗ്സ് ആണ്. അതിൽ മുമ്പ് പറഞ്ഞതുപോലെ രണ്ടാം വിവാഹക്കാരി ഉണ്ടെങ്കിൽ അതിൽ ഒരാളുടെ മോതിരം മാത്രമേ ബ്ലസ് ചെയ്യുകയുള്ളൂ. ഒന്നാം വിവാഹം നടക്കുന്ന ആളുടെ വിവാഹം മോതിരം മാത്രമേ ബ്ലസ് ചെയ്യാറുള്ളൂ. അതിനുശേഷം മോതിരം ആളെ അണിയിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ അണിയിക്കുന്ന ഒന്നാം വിവാഹക്കാരനെ അല്ലെങ്കിൽ കാര്യയെ അണിയിക്കുന്ന ശുശ്രൂഷയാണ് പിന്നീട് നടക്കുന്നത്. അതിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പിന്നീട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, സാധാരണഗതിയിൽ മോതിരം ഇടേണ്ടത് മണവാളൻ മണവാട്ടിക്ക് അല്ലെങ്കിൽ മണവാട്ടി മണവാളൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇതൊരു ബോണ്ടാണല്ലോ, ഒരു കോൺട്രാക്ട് ആണല്ലോ, അതുകൊണ്ട് മോതിരങ്ങൾ പരസ്പരമല്ലേ കൈമാറ്റം ചെയ്യേണ്ടത് എന്നൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ബട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, ദിസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പീപ്പിൾ. ഇത് രണ്ടുപേര് തമ്മിലുള്ള ഒരു ഉടമ്പടിയല്ല. ഇത് ദൈവമായ കർത്താവ് പരിശുദ്ധ സഭയിലൂടെ കാർമ്മികരായ വിശുദ്ധ വൈദികർ വഴി നടത്തുന്ന ഒരു വലിയ കവനന്റ് ആണ്. കോൺട്രാക്റ്റും കവനന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയാമല്ലോ. ഒരു ഡിവൈൻ ഇലവന്റ് കൂടെ ചേരുമ്പോഴാണ് അതിന് കവനന്റ് എന്ന് പറയുന്നത്. അതൊരു സാധാരണ ഒരു മിയർ കോൺട്രാക്ട് അല്ലെന്ന്, അത് ഒരു വലിയ കവനന്റ് ആണ്, ദൈവികമായ വിളിയുടെ ഭാഗമായതുകൊണ്ട് പരിശുദ്ധ സഭയാണ്. ദൈവത്തിന് വേണ്ടി പരിശുദ്ധ സഭ വൈദികരിലൂടെയാണ് ഇത് നിറവേറ്റപ്പെടുന്നത്. വൈദികർ എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിസ്തു യേശുവിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രിസ്തു യേശുവിന് വേണ്ടി പരിശുദ്ധ സഭയിലൂടെ കാർമ്മികരായ വൈദികരാണ് ഈ മോതിരങ്ങൾ പരസ്പരം രണ്ടുപേർക്കും
ഇടാൻ തക്കവണ്ണമുള്ള അനുവാദം പരിശീലന സഭ കൊണ്ട്. അതുകൊണ്ടാണ് പരസ്പരം മൂതിരമിടിയിൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് നമ്മൾ നടത്താത്തത്. അതുപോലെ തന്നെ വിവാഹ നിശ്ചയ സമയത്ത് പോലും വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ നമ്മൾ പബ്ലിക്കായിട്ട് ഒഫീഷ്യലായിട്ട് നടത്തുകയാണെങ്കിൽ പോലും മണവാളനെ മണവാട്ടിയും പരസ്പരം മോതിരം ഇടുവാൻ തക്കവണ്ണം സമ്മതിക്കാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. അതുപോലെ തന്നെ ഇനി അഥവാ രണ്ടുപേരും മോതിരം ഇടാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട് എങ്കിൽ അങ്ങനെ അച്ഛന്മാർ സന്നിഹിതരായിരിക്കുന്ന അവർ പ്രൊസീഡ് ചെയ്യുന്ന ഒരു ചടങ്ങിലായിരിക്കരുത് എന്നുള്ളതും പബ്ലിയുടെ ഒരു 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 കേൾവിളക്കമാണ്. അതെവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എങ്കിൽ നമുക്കത് വിളിച്ചേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മോതിരമിടിയിൽ കഴിഞ്ഞതിനു ശേഷം പിന്നീട് ചില പ്രാർത്ഥനയാണ് ദൈവനമ്പുരാനോട് ഈ മോതിരങ്ങളിലൂടെ ലഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ചില പ്രാർത്ഥനകളാണ്. അതായത് ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങൾ വിഭൂഷിതരാക്കിയ കർത്താവ് ഇവരുടെ വിവാഹ നിശ്ചയത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകുവാൻ തക്കവണ്ണം ഉള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ ദൈവനമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിന്നീട് വരുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞ ഒരു ഗാനമാണ് പിന്നീട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സഭയാം തിരുസഭയാം ഈ ഞാൻ എന്നുള്ള പാട്ടാണ് അത്. പരിശുദ്ധ സഭ എന്ന മണവാട്ടി ക്രിസ്തു എന്ന മണവാളനെ വളരെ പ്രേമത്തോടുകൂടി അന്വേഷിക്കുന്ന ഒരു ഗാനമാണ് എന്ന് നമുക്കറിയാം. ഉത്തമഗീതത്തിൽ മണവാളനെ അന്വേഷിക്കുന്ന മണവാട്ടി അത് തന്റെ സഹോദരങ്ങളുടെ മന്ദിരത്തോട്ടം നോക്കി കറുത്തുപോയ ശൂന്യംകാരത്തി സ്ത്രീ. ശൂന്യംകാരത്തി ഉത്തമഗീതത്തിലെ നായികയുടെ നിറം കറുപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കറുത്തുപോയ ശൂന്യംകാരത്തി സ്ത്രീ പല രീതിയിലും തന്റെ ശോഭ നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധ സഭ അതെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഒരു വിമോചനത്തിന് വേണ്ടി തന്റെ മണവാളനായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു തീമാണ് സഭയാം തിരുസഭയാം ഈ ഞാൻ എന്നുള്ള പാട്ട്. നമ്മൾ കാണുന്ന ഒരു വലിയ പാട്ടാണ്. പക്ഷെ നമ്മൾ പരമാവധി എന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെ പാടാറുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിച്ചതാണ്. ഒടുവിൽ ഹൂത്തോമോ എന്ന പ്രാർത്ഥന, ഹൂത്തോമോ എന്ന വാക്കിലെ അർത്ഥം സമാപന പ്രാർത്ഥനയാണ്. സമാപന പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല, മണവാളി മണവാട്ടിക്കു വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനയല്ല, ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അതായത് ഈ മോതിരം വാടുവിലെ ശുശ്രൂഷ അല്ലെങ്കിൽ വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകളെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഊത്തമോ എന്ന പ്രാർത്ഥന, സമാപന പ്രാർത്ഥന അല്ലെങ്കിൽ സമാപന നിർദ്ദേശങ്ങൾ, കൺക്ലൂഡിംഗ് പ്രയർ നടക്കുന്നത്. ഫെയ്ത്ത്ഫുൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, മേ ഗോഡ് റിവാർഡ് യു 30, 60 and 100 ഫോൾഡ് ഓഫ് ഹാവിംഗ് വിറ്റ്നസ്ഡ് ദിസ് ബിഷോപ്പ് ബ്ലെസ്ഡ് ബൈ ഗോഡ്. മേ ഹി റിവാർഡ് യു വിത്ത് ഓൾ ഗുഡ് തിങ്സ് ആൻഡ് മേ ദ ക്രോസ് ഓഫ് അവർ ലോർഡ് ബി വിത്ത് യു Always by night and by day, and guard you from the evil one and his host now and always. അത് നമുക്ക് പറഞ്ഞതുപോലെ തന്നെ മണവാളിന്റെ മണവാട്ടിക്കും വേണ്ടി മാത്രമല്ല കടന്നു വന്നിരിക്കുന്ന കോൺഗ്രിഗേഷൻ മുഴുവനുമായിട്ട് നൽകുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ മോതിരം വാടുവിന് ശുശ്രൂഷയിൽ മാത്രമാണ് മണവാട്ടിക്ക് തലയിൽ മൂടുപടം തിരിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കാനുള്ള അനുവാദമുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനുശേഷം കിരീടപാടുകൾ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ മൂടുപടം സൗകര്യപൂർവ്വം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ശുശ്രൂഷ പങ്കെടുക്കുന്നത് നമുക്ക് അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോതിരം വാഴുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നേരെ മോതിരമാതിന് ശുശ്രൂഷയിലേക്ക് കടക്കാം. ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ദേവാലയത്തിൽ പ്രവേശിക്കുന്നതും ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ, നമ്മളുടെ ഡിസിപ്ലിൻ, നമ്മളുടെ കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന പോലെയുള്ള നമ്മുടെ ചില ഡിസിപ്ലിൻ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, നിൽക്കേണ്ട സ്ഥാനം, അതുപോലെ തന്നെ ചലനം, അതുപോലെ കുരിശുവരകൾ, തല വണങ്ങേണ്ടുന്ന ഭാഗങ്ങൾ, അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നോട്ട് ഓൺലി ഫോർ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം ബട്ട് ഫോർ ദ കോൺഗ്രിഗേഷൻ ഓൾസോ. നമ്മുടെ എല്ലാ കോൺഗ്രിഗേഷനിൽ വന്നിരിക്കുന്ന, പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കടന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ അവിടെ നൽകുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അതിനുശേഷം മോതിരം വാടുവിന് ശുശ്രൂഷ, മോതിരം വാടുവിന് ശുശ്രൂഷ എന്നുള്ള കർത്താവ് തന്റെ സഭയെ തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തതുപോലെ തന്റെ രക്തവും ശരീരവും മോതിരമായി പരിശുദ്ധ സഭയ്ക്ക് നൽകി വിജാതീയരാൽ കളങ്കപ്പെട്ടു പോയ പരിശുദ്ധ സഭയെ വീണ്ടെടുക്കുവാൻ തക്കോണം തന്റെ ശരീരവും രക്തവും മോതിരമായി സഭയ്ക്ക് നൽകി അവളെ വീണ്ടെടുത്തതുപോലെ മണവാളൻ മണവാട്ടിയെ മോതിരങ്ങളിലൂടെ, അതായത് പരിശുദ്ധ സഭ ദൈവത്തിന് വേണ്ടി കാർമ്മികന്മാരിലൂടെ നൽകുന്ന മോതിരങ്ങളിലൂടെ മണവാളൻ മണവാട്ടി വീണ്ടെടുക്കുന്ന ഒരു വലിയ സന്ദേശം നൽകുന്ന ശുശ്രൂഷയാണ് മോതിരം വാഴുവിന്റെ ശുശ്രൂഷ. നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ഇസ് കൈൻഡ് ഓഫ് ബിട്രോത്തൽ, ഇതൊരു വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷ പോലെയുള്ള ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ശുശ്രൂഷയാണ് മോതിരം വാഴുവിന്റെ ശുശ്രൂഷ എന്ന് കൃത്യമായിട്ട് സമയത്ത് ഓർപ്പിക്കുന്നു. സമയം ഏകദേശം പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ ക്ഷമാപണം എല്ലാവർക്കും വേണം. ഐ അപ്പോളജൈസ് മൈ അപ്പോളജീസ് ഫോർ നോട്ട് ബീയിങ് ഇൻ ദ ക്ലാസ് ഫോർ ദ ലാസ്റ്റ് തേഴ്സ്ഡേ. എനിക്കൊരു ക്ലേർജി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ക്ലേർജി മീറ്റിംഗ് വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ, പക്ഷേ സ്ലോട്ട് ഫോർ മീ ടു പ്രേ. അതുകൊണ്ടൊരു പ്രേയറിന്റെ ഭാഗം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ഒരു 8:30 മുതൽ 8:30-8:35 സമയത്താണ് എന്റെ പ്രേയർ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ചില ക്ലേർജി മീറ്റിംഗോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് കയറാൻ സാധിച്ചില്ല. ഏകദേശം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 9:00 ആയി. അതുകൊണ്ടാണ് കയറാൻ സാധിക്കാത്തത്. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരോടും എന്റെ അപ്പോളജീസ് പറയുകയാണ്. എല്ലാവരുടെ സമയം എനിക്കെടുത്തിയതുകൊണ്ട് അപ്പോളജീസ് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇന്നത്തെ, അത് എനിക്ക് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു, ഇന്നത്തെ മീറ്റിംഗ് ഇത്രയും താമസിച്ചു പോയത്. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ക്യാൻ വി കണ്ടിന്യൂ ഫ്രം 8 PM ഓൺവേർഡ്സ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. മിക്കവാറും അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്നു. എനിവേസ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി വരുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.
താങ്ക് യു അച്ഛ. നമ്മളിന്ന് മോതിരം വാഴുവന്റെ ശുശ്രൂഷ ക്രമത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച അച്ഛൻ നമുക്ക് അതെല്ലാം വിശദമായി പഠിപ്പിച്ചു തന്നു. കൂടാതെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത സഹോദരികള് എനിക്ക് അയച്ചു തന്ന ക്വസ്റ്റ്യൻസ് അച്ഛന് നൽകുകയും അച്ഛന് അതിന് മറുപടി നൽകുകയും ചെയ്തു. എല്ലാവർക്കും വിവാഹ ശുശ്രൂഷയെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്രദമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയക്കുക. അത് അച്ഛൻ അടുത്ത ക്ലാസ്സുകളിൽ മറുപടി പറയുന്നതായിരിക്കും. അച്ഛനെ നേരിട്ടോ അല്ലെങ്കിൽ എനിക്കോ അയച്ചു തന്നാല് അത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത ക്ലാസ്സുകളിൽ അച്ഛൻ പറയും. ഇന്ന് ക്ലാസ് 8 ആണ്, ഇന്നലെ അനൗൺസ് ചെയ്തത് 8 എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ രാവിലെ റിമൈൻഡർ മെസ്സേജ് സെക്രട്ടറിമാർക്ക് അയച്ചപ്പോ 8:30 എന്നാണ് അതിൽ മെൻഷൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് എല്ലാവർക്കും മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ടൈം 8:00 തന്നെയാണ്. അടുത്ത ആഴ്ചകളിൽ 8 തന്നെ തുടങ്ങുന്നതായിരിക്കും. വെനസ്ഡേ ജേക്കബ് മാത്യു അച്ഛന്റെ ക്ലാസ് അപ്പോസ്തല പ്രവൃത്തികൾ 20 ഇംഗ്ലീഷിലും ബുധനാഴ്ച ഫെയ്സ് സ്റ്റഡി തോമസ് മാത്യു അച്ഛൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു അച്ഛൻ. അച്ഛനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. തുടർന്നും ബൈബിൾ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സഹകരണവും പാർട്ടിസിപ്പേഷനും പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു. നമുക്ക് മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നും ഇല്ല അച്ഛ, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
കടന്നുവന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് താങ്ക്സ്. കടന്നുവന്നല്ല, മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരമായിരമായനവധിയായി സ്തോത്രം. നാഥ കൃപ വേണം ഞങ്ങളിൽ എന്നും നിന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും നിലവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരമൊല്ല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ പാർക്കുമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും അടുത്തമറിയും സമാജത്തിന് മേലും അതിന് നേതൃത്വം നൽകുന്ന എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഇടവകകളുടെ മേലും എല്ലാ അംഗങ്ങളുടെ മേലും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും ഭദ്രാസനത്തിന് മേലും പരിശുദ്ധ സഭയുടെ മേലും സമൂഹത്തിന്റെ മേലും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെയും പ്രവർത്തിക്കുന്നവരുടെയും മേലും ഇവരെയും ചാരിയുമായിരിക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവമുമ്പാകെ നാം ഓരോരുത്തരെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നല്ല പ്രാർത്ഥനകളുടെ മേലും എപ്പോഴെപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
Amen.
Thank you. Thank you,
everyone. Good night.